ഹഗായ് പ്രവാചകന്റെ സമയത്ത് ജനം വീണ്ടും ഭയങ്കര നിരാശയിലാണ്. വളരെ ഉത്സാഹത്തോടെ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ജനത്തിന്റെ ഒരേ ഒരാഗ്രഹം യെരുശലേം പണിതുയർത്തണം എന്നതായിരുന്നു. നല്ല ആഗ്രഹം. പക്ഷേ ആദ്യം തന്നെ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ അവരുടെ മനസ്സാകെ മടുപ്പിച്ചു. ശത്രുക്കൾ അവരെ ആകെ നിരാശിതരാക്കി. ഒടുവിൽ ആ ജനം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. അവർ സ്വന്തം വീടുകൾ മനോഹരമായി പണിതുയർത്തി. 15 വർഷത്തിലധികം യഹോവയുടെ ആലയം അടിസ്ഥാനം മാത്രം ഇട്ടതായി അങ്ങനെ കിടന്നു. ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. ഈ അവസരത്തിലാണ് ഹഗായ് പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. പ്രായോഗികത്വത്തിന്റെ പ്രവാചകനായി അറിയപ്പെട്ട ഹഗായിക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിന്റെ വേല ചെയ്യിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറഞ്ഞ ദൂതുകൾ ആഴമേറിയ അർത്ഥങ്ങൾ അടങ്ങിയതാണെന്ന് ചിന്തിക്കുവാൻ പ്രയാസം. പക്ഷേ ലളിതമായ രീതിയിൽ പ്രവാചകൻ പറഞ്ഞത് വേല ചെയ്യുവീൻ, പണിയെടുക്കുവീൻ. ദൈവം നൽകിയ 5 ദൂതുകൾ പ്രവാചകൻ ജനത്തെ അറിയിച്ചു. BC 520 സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 24 വരെയുള്ള കാലത്തിനിടയിലാണ് ഈ 5 ദൂതുകളും നൽകപ്പെട്ടത്. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ജനങ്ങളെ ഉണർത്തുവാൻ പ്രവാചകന് സാധിച്ചു. അല്പം പരുഷമായി ആദ്യം സംസാരിച്ചെങ്കിലും പിന്നീട് പ്രവാചകന്റെ സ്വരം ശാന്തമായി. ജനമെല്ലാം ദൈവശബ്ദം അനുസരിക്കുവാൻ തയ്യാറായി. യഹോവ തന്റെ സാന്നിധ്യം അവർക്ക് വാഗ്ദത്തം ചെയ്തു. പണി വളരെ വേഗത്തിൽ മുന്നേറി. ആ വർഷത്തെ കൂടാര പെരുന്നാൾ ആയപ്പോഴേക്കും ദേവാലയത്തിന്റെ ഒരാകൃതിയൊക്കെ പണിതൊപ്പിച്ചു. ആ സമയത്ത് അവിടെ കൂടി വന്ന ജനങ്ങളിൽ ശലോമോന്റെ ദേവാലയം കണ്ടിട്ടുള്ള ചില വയോധികന്മാരുണ്ടായിരുന്നു. അവർ 2 ദേവാലയങ്ങളും താരതമ്യപ്പെടുത്തി സംസാരിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ഹഗായുടെ സമയത്ത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ദേവാലയം ഒന്നുമില്ല എന്ന ഭാവത്തിൽ അവർ സംസാരിക്കുവാനും കരയുവാനും നിലവിളിക്കാനും തുടങ്ങി. ഇത് കണ്ട ജനം വീണ്ടും ആകെ മടുത്തു. നിരാശിതരായ അവരെ ദൈവം തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ചു. അവൻ ഓരോരുത്തരെ വിളിച്ച് ധൈര്യപ്പെടുത്തി, ഉത്തേജിപ്പിച്ചു. ദൈവ സാന്നിധ്യം അവർക്ക് വീണ്ടും ഉറപ്പു നൽകി. മാത്രവുമല്ല, അവരുടെ പ്രയത്നങ്ങൾ വിലയേറിയതാണെന്ന് ദൈവം അവരെ കാണിച്ചു. താൻ ഇനിയും ചെയ്യുവാൻ പോകുന്ന മഹൽ കാര്യങ്ങൾ ദൈവം പ്രവാചകനിലൂടെ അവരോട് അറിയിച്ചു. BC 520 ഒക്ടോബർ 21 ഹഗ്ഗായി അറിയിച്ച ദൂതാണല്ലോ നാം ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായി 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ദൈവം ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധം 2 അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഇവിടെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു അറിവും ആദ്യമേ നമുക്കുണ്ടാകണം. ആ ജനം ആയിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും, അതേ പരിമിതികൾ മാത്രമുള്ള ആ സാഹചര്യത്തിൽ നിന്നും അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ, കണ്ണുകളെ മാറ്റുവാൻ ദൈവം ശ്രമിക്കുന്നു. എന്നിട്ട് അവരുടെ കണ്ണുകൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിനുള്ള പരിപാടിയിലേക്ക്, ആ നിത്യമായ പരിപാടിയിലേക്ക് തിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് തൻ്റെ ജനം ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, സഹസ്രാബ്ദ വാഴ്ചയുടെ സമയം വരെ നീണ്ട സംഭവങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിന്റെ തെറ്റായ ഒരു കാഴ്ചപ്പാട് ഇന്ന് നമുക്കുണ്ടാകുക എന്നത് വളരെ എളുപ്പമാണ്. പലപ്പോഴും നാം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതിനാൽ ഭാവിയെക്കുറിച്ചുള്ള പല വിലയേറിയ കാര്യങ്ങളും കാണുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തിന് താങ്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളും പദ്ധതികളും നമ്മുടെ കണ്ണിൽപ്പെടാതെ പോകുന്നു എന്നതാണ് സത്യം. സുഹൃത്തെ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ താങ്കൾക്ക് അനുകൂലമല്ല എന്നതിനാൽ നിരാശപ്പെട്ടു പോകരുതേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. ഈ സത്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. ഈ നന്മ യഥാർത്ഥത്തിൽ ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്നാണ് നാം വായിച്ചത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവന്യായവിധി ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ദൈവം ഭാവിയെക്കുറിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് മഹോപദ്രവകാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ, അതെ, ഹഗ്ഗായിയുടെ ചെറിയ പുസ്തകം തീരുന്നതിന് മുൻപ് കാണുവാൻ പോവുകയാണ്. മഹോപദ്രവകാലം യഹോവയുടെ ദിവസത്തിൽ ഉൾപ്പെടുന്നുവല്ലോ. ഈ കാര്യം നാം ഇതിനോടകം പല പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. അതിന് ശേഷമുള്ള ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും സഹസ്രാബ്ദകാലത്തെ ദേവാലയത്തിൻ്റെ പണിയും എല്ലാം ഈ പറഞ്ഞ ഭാവി കാലത്തിൽ ഉൾപ്പെടുന്നു. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് ദൈവം പറയുന്നു. ഈ ആലയം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആലയം ആ സ്ഥാനത്ത് പണിതുയർത്തിയിരുന്നല്ലോ. ശലോമോന്റെ ദേവാലയം, സെരുബാബേലിന്റെ ദേവാലയം. ഈ പറഞ്ഞത് പിന്നീട് ഹേരോദാവ് ഇടിച്ചു കളഞ്ഞു. പിന്നീട് ഹേരോദാവിന്റെ ദേവാലയം ഉണ്ടായി. ഇവയെല്ലാം ദൈവം ഒറ്റ ആലയമായിട്ടാണ് കണ്ടത്. ആ ദേവാലയത്തിലാണല്ലോ യേശുക്രിസ്തു വന്നത്. മനുഷ്യരൂപത്തിലായിരുന്നെങ്കിലും ആ മഹത്വം അവിടെ ഉണ്ടായിരുന്നു. റോമാ ചക്രവർത്തി ആയിരുന്ന തീത്തോസിന്റെ സൈന്യം AD 70 ഹേരോദാവിന്റെ ദേവാലയം നശിപ്പിച്ചു. അതിന്റെ പണി തീരുന്നതിനു മുൻപ് നശിപ്പിക്കപ്പെട്ടു. ആ സമയം മുതൽ ഇന്ന് വരെ ആ സ്ഥാനത്ത് വേറൊരു ദേവാലയം പണിതിട്ടില്ല. ഇന്ന് ആ സ്ഥാനത്ത് ഉയർന്നിരിക്കുന്ന പള്ളി അവിടെ ഇപ്പോൾ ആരാധിക്കുന്നവർക്ക് പ്രധാനപ്പെട്ടതാണ്. ഏതായിരുന്നാലും മഹോപദ്രവകാലത്തെ ദേവാലയം എന്നൊന്ന് ആ സ്ഥാനത്ത് പണിതുയർത്തും. ആ സ്ഥാനത്ത് പണിതുയർത്തിയ ദേവാലയങ്ങളെല്ലാം കൂടി ചേർത്ത് ഒറ്റ ദേവാലയമായിട്ടാണ് ദൈവം കാണുന്നതും സംസാരിക്കുന്നതും. അങ്ങനെ ദൈവം പറയുന്നു, ഈ ആലയം മഹത്വപൂർണമാകുന്ന സമയം വരുന്നു എന്ന്. ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശെഖേന, അതേ മഹത്വം, അവനോടുകൂടെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:30 നാം വായിക്കുന്നത്, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രഖ്യാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഈ വാക്യത്തിൽ മനുഷ്യപുത്രൻ ആകാശത്തിൽ വരുന്നതിന്റെ അടയാളമാകുന്നു പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ തേജസ് അതേ ശെഖേന മഹോപദ്രവ കാലത്ത് പണിതുയർത്തുന്ന ദേവാലയത്തിലും ഉണ്ടാകും എന്നാണ്. പക്ഷേ അവൻ അത് കൈവശപ്പെടുത്തുവാൻ വരുമ്പോൾ അത് മഹോപദ്രവ ദേവാലയമായിരിക്കില്ല, അതായത് അവനോട് എതിർത്തു നിൽക്കുന്ന ദേവാലയമായിരിക്കില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അതിൽ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ ആയിരിക്കില്ല. പിന്നെയോ, ക്രിസ്തു തന്നെ അതിൽ ഉണ്ടായിരിക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും എന്ന് ദൈവം പറയുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായതിനേക്കാൾ വലിയ ഇളക്കം മേലിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമാകും. ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഇളക്കത്തേക്കാൾ വലിയ ഇളക്കം ഇനിയും ഉണ്ടാകുമോ? 1-ാം ലോകമഹായുദ്ധത്തോടാണല്ലോ ഈ നൂറ്റാണ്ട് ആരംഭിച്ചത്. അത് ലോകത്തെ മുഴുവൻ ഇളക്കിയ സംഭവമായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഭൂമികുലുക്കങ്ങളും നാശനഷ്ടങ്ങളും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാം കണ്ടുകഴിഞ്ഞു. ഈ നൂറ്റാണ്ട് ആരംഭിച്ചത് ഇത്രയും ഭയാനകമായ സംഭവങ്ങളോടെയാണ്. ആയിരങ്ങൾ ഭൂമികുലുക്കത്താൽ നമ്മുടെ രാജ്യത്ത് മരിച്ചു വീണത് നാം കണ്ടു. 14 September 2001 ലോകചരിത്രം തന്നെ മാറ്റി എഴുതിയ സംഭവമായി. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ ഭയങ്കരം. ലോകവ്യാപകമായ ഒരു മാനസിക തകർച്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഭയാനകമായ അനേക സംഭവങ്ങൾ. 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എണ്ണയുടെയും ഊർജത്തിന്റെയും ദൗർലഭ്യം സകല രാഷ്ട്രങ്ങളെയും ഒരുപോലെ ഇളക്കി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വരുവാനിരിക്കുന്ന ഇളക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒന്നുമില്ല. ഒരു വലിയ സംഭ്രമം സംഭവിക്കുവാൻ പോകുന്നു. ഇനിയും പറയുവാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെ ഇളക്കിയേക്കാം. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന വ്യാഖ്യാനം പണ്ടു മുതൽക്കേ നിലവിലുണ്ട്. വാസ്തവത്തിൽ ആദിമ സഭാപിതാക്കന്മാർ പോലും ഈ അഭിപ്രായമുള്ളവരായിരുന്നു. തുറന്നു പറഞ്ഞാൽ അങ്ങനൊരു വ്യാഖ്യാനം എന്നെ എന്നും ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു കേട്ടിട്ട് മറുപടി എഴുതണം. ഞാൻ ചിന്താക്കുഴപ്പത്തിലായതിൻ്റെ പ്രധാന കാരണം സകല ജാതികളുടെയും മനോഹര വസ്തു ക്രിസ്തു ആകുന്നു എന്ന് വിശ്വസിക്കുവാൻ എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. പലരും വിശ്വസിക്കുന്നത് വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നായിരിക്കും താങ്കൾ ഇപ്പോൾ പറഞ്ഞതല്ലേ? അല്പം ചിന്തിക്കൂ. മനോഹര വസ്തു എന്നതുകൊണ്ട് സകല ജാതികളും താല്പര്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന വസ്തു എന്നാണല്ലേ? അങ്ങനല്ലേ? സകല ജാതികളുടെയും മനോഹര വസ്തു എന്നതിനെ ഒരു വീണ്ടെടുപ്പുകാരന് വേണ്ടിയുള്ള സകല ജാതികളുടെയും കാത്തിരിപ്പായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു ആകുന്നെന്ന് ഇവർ ഗ്രഹിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ഈ വ്യാഖ്യാനം ശരിയായിരിക്കാം, പക്ഷേ വരുമ്പോൾ ആരെയാണ് സകല ജാതികളും അംഗീകരിക്കുവാൻ പോകുന്നത്? ഞാൻ പറയട്ടെ, സകലരും ഒരുപോലെ അംഗീകരിക്കുന്നത് എതിർ ക്രിസ്തുവിനെയാണ്. ലോകത്തിൻ്റെ മശിഹ, ലോകത്തിൻ്റെ രക്ഷകൻ എതിർ ക്രിസ്തു ആയിരിക്കും. അവനെ ജനം അംഗീകരിക്കും. ക്രിസ്തുവിനെ ആകുന്നു ലോകത്തിലെ ജാതികൾ താല്പര്യത്തോടെ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകം കാണുന്നത് എതിർ ക്രിസ്തുവിനെയായ മശിഹ ആയിട്ടാണ്, രക്ഷകനായിട്ടാണ്. ദൈവമക്കൾ കാത്തിരിക്കുന്ന രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളുടെ ചിന്തയെ ശല്യപ്പെടുത്തിയോ? സാരമില്ല, ഉറക്കെ ചിന്തിച്ചാട്ടെ, ശരി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗത്തിന്റെ അർത്ഥം കുറെ കൂടി വ്യക്തമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ, ശ്രദ്ധിച്ചാൽ. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇനിയും പറഞ്ഞ് എന്താണ് സകല ജാതികളുടെയും മനോഹര വസ്തു? അതെ, സകല ജാതികളും ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല, വെള്ളിയും പൊന്നും. ഈ കാലങ്ങളിൽ പല രാജ്യങ്ങളും നാണയ വിനിമയ വ്യവസ്ഥ ലംഘിക്കുന്നു. ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ ആഗോളവ്യാപകമായി സാമ്പത്തിക വ്യവസ്ഥിതിയിൽ തകർച്ച സംഭവിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പൊന്നിനോടും വെള്ളിയോടുമുള്ള അത്യാർത്തി മൂലം അത്രേ ഇങ്ങനെ സംഭവിക്കുന്നത്. സലോമോൻ ദേവാലയം പണിതപ്പോൾ കണക്കില്ലാത്ത പോലെ വിലയേറിയ ലോഹങ്ങളും മുത്തുകളും ഉപയോഗിച്ചു. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം പരിശോധിച്ചാൽ അന്നത്തെ സ്വർണ വ്യാപാരത്തിന്റെ കമ്പോളം സലോമോൻ കൈയടക്കിയിരുന്നു എന്ന് തോന്നും. പക്ഷേ നെബുക്കനേസർ എരുസലേം പിടിച്ചടക്കിയപ്പോൾ ഈ പറഞ്ഞ വിലപിടിപ്പുള്ള സകല വസ്തുക്കളും അവൻ കൊണ്ടുപോയി. 2 രാജാക്കന്മാർ 20:12-17 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഓർക്കുമല്ലോ. ബാബിലോൺ രാജാവിന്റെ പ്രതിനിധികൾ യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവിനെ സന്ദർശിക്കുവാൻ വന്ന ചരിത്രമാകുന്നല്ലോ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ രാജാവ് ബാബിലോണിൽ നിന്നും വന്നവരെ തന്റെ രാജധാനിയിലും യഹോവയുടെ ആലയത്തിലും യെരുശലേമിൽ മുഴുവൻ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണിച്ചു. അവർ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു. തക്ക സമയത്ത് അവർ യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ ബാബിലോണിലേക്ക് കടത്തുകയും ചെയ്തു. ബാബിലോണിയരുടെ ആഗ്രഹം മുഴുവൻ പൊന്നായിരുന്നു. ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണ്. ദൈവം പറയുന്നു, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ഭൂമിയിലുള്ള വെള്ളിയും പൊന്നും മുഴുവൻ ദൈവത്തിൻ്റെതാണ്. വരുവാനുള്ള ദൈവത്തിൻ്റെ രാജ്യം അലങ്കരിക്കുവാൻ അത് വളരെയധികമുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയിലെ ദേവാലയം മനോഹരമായ ഒന്നായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. 2:9 നാം വായിക്കുന്നു, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം, ആ സ്ഥാനത്ത് പണികഴിപ്പിച്ചിട്ടുള്ള ദേവാലയങ്ങളെല്ലാം ദൈവം ഒന്നായിട്ടാണ് കാണുന്നത്. അവൻ പറയുന്നത്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം. ഇത് പറയുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ ദേവാലയത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ആ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും. സലോമോന്റെ ദേവാലയത്തെക്കാളും ഹഗായിയുടെ സമയത്ത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച ദേവാലയത്തെക്കാളും വലിയ മഹത്വമുള്ളതായിരിക്കും ഇനിയും വരുവാനുള്ള ദേവാലയം. അത് എത്ര അനുഗ്രഹീതമായിരിക്കും ഇല്ലേ? ഈ സ്ഥലത്ത് എന്നതുകൊണ്ട് ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലമാകുന്നു ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാനത്ത് തന്നെയാണ് എല്ലാ ദേവാലയങ്ങളും പണിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഇതുവരെ പണിതിട്ടുള്ള 3 ദേവാലയങ്ങളും ഇനിയും പണിയുവാനുള്ള ദേവാലയവും ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആ സ്ഥലത്ത് സമാധാനം നൽകുവാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ലോകത്തിലെ അനേക സംഘടനകളും. പക്ഷേ ഓരോ ദിവസവും പ്രശ്നം കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം തൻ്റെ പാദങ്ങൾ ഒലിവുമലയിൽ അവൻ ചവിട്ടും. അവൻ ആ ദേവാലയത്തിൻ്റെ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാകും. അവനാകുന്നു സമാധാന പ്രഭു. അന്നവൻ ലോകത്തിൽ സമാധാനം കൊണ്ടുവരും. ഇതാകുന്നു ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന സമാധാനം. തൻ്റെ ആദ്യത്തെ വരവെങ്കിൽ അവൻ നൽകിയ സമാധാനവും ഈ ഭാഗത്ത് അർത്ഥമാക്കുന്നുണ്ട്. അന്ന് അവൻ നൽകിയ സമാധാനം ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ്, അതായത് ദൈവവുമായി ശരിയായിട്ടുള്ള ബന്ധമുള്ള മനുഷ്യൻ. അപ്പോസ്തലനായ പൗലോസ് അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് മാത്രമല്ല, അവൻ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമുക്ക് നൽകി. ആയത് ഇന്ന് ഓരോ വിശ്വാസിക്കും വേണ്ടിയുള്ളതാണ്. ആദ്യം അവൻ ആ സമാധാനമാകുന്നു കൊണ്ടുവന്നത്. ഇനിയും ഭാവിയിൽ ഒരു ദിവസം അവൻ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കും. ഈ ലോകം ആഗ്രഹിക്കുന്നതും ഈ ലോകത്തിന് ആവശ്യമുള്ളതുമായ സമാധാനം. സ്നേഹിതരെ, മനുഷ്യ ജീവിതത്തിൽ സമാധാനം, അതെ ശാശ്വത സമാധാനം, നിലനിൽക്കുന്നത്, ഒരു ദിവസം കിട്ടി പിറ്റേ ദിവസം പോകുന്നതല്ല, അത് നൽകുവാൻ, ശാശ്വത സമാധാനം നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. നിഷ്പക്ഷമായി ഞാൻ പറയട്ടെ, ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. വ്യക്തികളിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, സമൂഹങ്ങളിലും സംസ്ഥാനങ്ങളിലും സമാധാനമില്ല, രാഷ്ട്രങ്ങളിലും ലോകമെമ്പാടും സമാധാനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ആഗോളവ്യാപകമായ ഒരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും പ്രയോജനമില്ല. ഇവിടെ പറയുന്നു, അതുകൊണ്ട് സകല ജാതികളുടെയും മനോഹര വസ്തു എന്നത് ക്രിസ്തുവല്ല, വസ്തു എന്നതിനാൽ സകല രാജ്യത്തിൻ്റെയും നിധി എന്നാണ് അർത്ഥമാക്കുന്നത്. യഹോവ അരുളി ചെയ്തു, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. ഇത് ഭൗതികമായ നിധിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്ന ദേവാലയത്തിൽ ഇല്ലാതിരിക്കുന്ന അലങ്കാരങ്ങളെ കൂടി കവച്ചു വെക്കത്തക്കവണ്ണമുള്ള അലങ്കാരങ്ങളായിരിക്കും സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം അന്ത്യനാളുകളിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. ഭൂമിയിൽ സഹസ്രാബ്ദ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ആ അവസരം, ഹഗ്ഗായിയുടെ സമയത്തെ നിരാശപ്പെട്ടു പോയ ദേവാലയ പണിക്കാരെ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവം അവരോട് അരുളി ചെയ്തത്, ഞാൻ ഈ സ്ഥലത്ത് സമാധാനം കൊണ്ടുവരും. ഇനി നമുക്ക് പത്താം വാക്യത്തിലേക്ക് വരാം. പത്താം വാക്യത്തിൽ വരുമ്പോൾ നാം വായിക്കുന്ന രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ, ദാര്യാവേശിന്റെ രണ്ടാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ദൈവം ഹഗ്ഗായിക്ക് നൽകുന്ന 4-ാമത്തെ ദൂതാണിത്. ആദ്യത്തെ ദൂത് BC 520 സെപ്റ്റംബർ 1 നൽകിയെങ്കിൽ, ഈ 4-ാമത്തെ ദൂതും 5-ാമത്തെ ദൂതും BC 520 December 24-ാം തീയതി എത്ര നൽകുന്നത്? ഈ ദൂതുകളുടെ തീയതി പറയുമ്പോൾ ദാര്യാവേശ് രാജാവിന്റെ സമയം ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ സംസാരിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. ഇതുവരെ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലം പറഞ്ഞ് പ്രവാചകന്മാർ ദൂതറിയിച്ചെങ്കിൽ, ഇപ്പോൾ ഇനിയും ജാതികളുടെ രാജാക്കന്മാരുടെ കാലം പറഞ്ഞ് പ്രവചനത്തിന്റെ സമയം രേഖപ്പെടുത്തുന്നു. ഇതിന്റെ കാരണം ഇസ്രായേലിലോ യഹൂദയിലോ രാജാക്കന്മാർ ഇല്ല എന്നതത്രേ. ഈ പ്രസംഗത്തിന്റെ തീയതി BC 520 December 24 ഇതിനു മുൻപുണ്ടായിരുന്ന ദൂത് 7-ാമത്തെ മാസത്തിലാണ്, ഈ ദൂത് 9-ാം മാസത്തിലാണ്. ഈ ദൂതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 11 മുതൽ 13 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലക്കൽ വിശുദ്ധ മാംസം വഹിച്ചു, ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. BC 520 December 24 ഹഗ്ഗായി പ്രവാചകൻ പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് രണ്ട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. കുറെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഇപ്രകാരമാകുന്നു. 1-ാമത്തെ ചോദ്യം, വിശുദ്ധമായത് അശുദ്ധമായതിനെ സ്പർശിച്ചാൽ അശുദ്ധമായത് വിശുദ്ധമാകുമോ? അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. 2-ാമത്തെ ചോദ്യം, അശുദ്ധമായത് വിശുദ്ധമായ എന്തിനെങ്കിലും സ്പർശിച്ചാൽ വിശുദ്ധമായത് അശുദ്ധമാകുമോ? അതിൻ്റെ ഉത്തരം അതെ, രണ്ടും അശുദ്ധമാകും എന്നാണ്. ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയായതിനാൽ നമുക്കിനിയും ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. മോശയിക ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടില്ലാത്ത അനേകം കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണല്ലോ. ആ ജനത്തിൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിലും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളും കുരുക്കേറിയതും മൂർച്ചയേറിയതുമായ പ്രശ്നങ്ങളും പൊങ്ങി വന്നിരുന്നു. ഈ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ന്യായപ്രമാണത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുപോലും ഉണ്ടാകുകയില്ല. ഇതൊരു പ്രതിസന്ധിയായി. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തെ നേരിടുവാൻ വ്യക്തമായി ഒരു പ്രമാണം നൽകാതെ എങ്ങനെ ഇസ്രായേൽ ജനം ന്യായപ്രമാണത്തിന് കീഴ് മുൻപോട്ടു പോകും? ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലെ സംഭവം നമുക്ക് കാണാവുന്നതാണ്. സെലോഹാബാദിന്റെ പുത്രിമാരുടെ അവകാശത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമാണിത്. പെൺമക്കൾ മാത്രമുള്ള ഒരു വ്യക്തിക്ക് അവകാശം നൽകുവാൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. പിതാവിന്റെ അവകാശം പുത്രന്മാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. സഹോദരിമാർ ഇത് കേൾക്കുമ്പോൾ ആകെ അങ്ങ് ക്ഷോഭിക്കരുതേ, കാര്യം നമുക്ക് ഒക്കെ നേരെയാക്കാം. സെലോഫഹാദിന് ആൺമക്കൾ ആരും ഉണ്ടായിരുന്നില്ല, വീട് നിറയെ പെൺമക്കൾ. അവരുടെ പിതാവ് മരിച്ചപ്പോൾ പെൺകുട്ടികളെല്ലാം കൂടി മോശയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പന്റെ വീതം എവിടെ? ഞങ്ങൾക്ക് അവകാശമില്ലേ? ന്യായപ്രമാണം പറയുന്നത് പിതാവിന്റെ അവകാശം പുത്രന്മാർക്കാകുന്നു എന്നാണ്. പക്ഷെ ഞങ്ങളുടെ പിതാവിന് പുത്രന്മാർ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവകാശം ഞങ്ങൾക്ക് വരണം. ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തോട് മോശയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവൻ സംഗതി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ദൈവം ആ പെൺകുട്ടികളുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു എന്നത് രസകരമായിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതാവിന്റെ സഹോദരന്മാരുടെ ഇടയിൽ തീർച്ചയായും അവർക്കൊരു അവകാശം കൊടുക്കണം. ഈ പറഞ്ഞത് അന്നേരത്തെ ആ സാഹചര്യത്തിനൊരു പരിഹാരമായി. ഞാൻ പറഞ്ഞു വരുന്ന ആശയം താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിനുള്ളിൽ തന്നെ ദൈവം നീതിക്കും ന്യായത്തിനും തക്കതായ നിബന്ധനകൾ നൽകിയിട്ടുണ്ട്. അത് ഇപ്രകാരമായിരുന്നു: ന്യായപ്രമാണത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതി ഉണ്ടായാൽ അവർ പുരോഹിതന്റെ അടുത്ത് ഉപദേശം തേടണം. ഇതായിരുന്നു ആ വ്യവസ്ഥ. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ആ ഭാഗം വായിക്കുമല്ലോ. ന്യായപ്രമാണത്തിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ജനങ്ങൾ അത് പുരോഹിതന്റെ മുൻപാകെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് ദൈവം ഒരു തീരുമാനമെടുക്കുന്നതാണ് നാം ഈ സംഭവത്തിൽ കാണുന്നത്. ഇതേക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഈ ഭാഗം വായിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.